2020 February 22 ശനിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ സ്ത്രീ തൊഴിലാളികൾ നേരിടുന്ന അവകാശ നിഷേധങ്ങൾ വെളിപ്പെടുത്തി ലിജ വർഗീസ് എഴുതുന്ന പരമ്പര. വിയർപ്പുമണമുള്ള തോട്ടങ്ങൾ 1 ഭാഗം. തോൽക്കാൻ സീതമ്മയുടെ ജീവിതം ബാക്കി. സീതമ്മയുടെ ഒരു ദിനം ആരംഭിക്കുന്നത് പുലർച്ചെ 4 പുറത്ത് വെട്ടം വീണിട്ടില്ല. മഞ്ഞാണെങ്കിൽ മഴ പോലെ. തീ ഊതിക്കത്തിച്ച് കാപ്പിയും ചോറുമായി തേയിലമല കയറും. കാലിൽ തഴമ്പു മാത്രമല്ല, പാമ്പും മട്ടയും തേളുമൊക്കെ പലതവണ കടിച്ചതിന്റെ പാടുകളുണ്ട്. സീതമ്മയെ ചായ മണക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ചായയല്ല, വിയർപ്പുമണം താനെന്ന് സീതമ്മ. മല കയറി കാഴ്ചകൾ കാണാൻ വരുന്നവർക്ക് ഞങ്ങളെ ചായ മണക്കും, തേയിലക്കൊളുന്ത് മണക്കും. പക്ഷേ ഞങ്ങൾക്ക് കഞ്ഞിയുടെ മണമാണ് ഇഷ്ടം. അതിനുവേണ്ടിയാണല്ലോ ഈ കണ്ട മലയൊക്കെ കയറി ഇറങ്ങുന്നത്. പേരൊന്നും പറയല്ലേ കുഞ്ഞെ, പണി പോവും. ഇടയ്ക്കിടെ അവർ കയ്യിൽ കടന്നുപിടിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. പണി പോവുമെന്ന് അവർ പറയുന്നത് വെറുതെയല്ല, പണി പോവുക തന്നെ ചെയ്യും. കാരണം ഐതിഹാസിക സമരമെന്നും മുല്ലപ്പൂ വിപ്ലവമെന്നുമൊക്കെ വാഴ്ത്തിപ്പാടിയ ഒരു സമരകാലത്ത് മൂന്നാറിലെ തേയിലത്തോട്ടം തൊഴിലാളികളുടെ അടുക്കളകളിൽ ദിവസങ്ങളോളമാണ് അടുപ്പാറിക്കിടന്നത്. അതുകൊണ്ടുതന്നെ പേരിനേക്കാൾ വലുതാണ് വിശപ്പെന്ന് മല കയറി വരുന്നവരോട് അവർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. മല കയറി വരുന്നവർക്ക് ഇടുക്കി ജില്ലയിൽ അങ്ങേയറ്റത്ത് ദേവികുളം താലൂക്കിൽ തണുപ്പിന്റെ കമ്പിളി പുതച്ചു കിടക്കുന്ന മൂന്നാർ എക്കാലവും വലിയൊരു കാഴ്ചയാണ്. എന്നാൽ അവിടെയൊരു ജനത വിദ്യാഭ്യാസവും നല്ല ആരോഗ്യ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളുമില്ലാതെ ജീവിക്കുന്നുവെന്നതും അവരുടെ തലമുറകൾ തേയിലത്തോട്ടങ്ങളിലെയും ഫാക്ടറികളിലെയും അടിമകളായി വളരുന്നുവെന്നതും കാലമറിയേണ്ടതാണ്. മൺറോയുടെ വരവ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകം, കൃത്യമായി പറഞ്ഞാൽ 1877 ജൂലൈ 11 അന്നാണ് ബ്രിട്ടീഷുകാരനായ ജോൺ ഡാനിയേൽ മൺറോ പൂഞ്ഞാർ രാജാവിൽ നിന്ന് ഹൈറേഞ്ചിൽ കൃഷിയിറക്കാൻ അവകാശം വാങ്ങുന്നത്. ബ്രിട്ടീഷുകാരായ തോട്ടമുടമകൾ തെക്കൻ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ നിന്ന് ജോഡിക്ക് വില പറഞ്ഞ് അടിമകളായി തൊഴിലാളികളെ കൊണ്ടുവന്നു. ഇവരെ കുതിരപ്പന്തി പോലെ നിരനിരയായി ലയങ്ങളിൽ കയറ്റി കുടിപ്പാർപ്പിച്ച് പണിയെടുപ്പിച്ച് അവിടെ വൻകിട തോട്ടങ്ങൾ നിർമ്മിച്ചു. ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടപ്പോൾ നോട്ടക്കാരായിരുന്നവർ ഉടമകളായി. കാലക്രമേണ മൂന്നാറിലെ മലയാളികളും തൊഴിലാളികളായി. അവിടെ പുതിയ തലമുറകൾ പിറക്കുകയും വളരുകയും പിളരുകയും ചെയ്തു. അങ്ങനെ പുതിയ ഉടമകളും അടിമകളും മൂന്നാറിന്റെ മലമടക്കുകളിൽ പിറന്നു. പക്ഷേ 100 കഴിഞ്ഞിട്ടും അടിമകൾ അടിമകളായും ഉടമകൾ ഉടമകളായും തുടർന്നു പോന്നു. എ സി ബംഗ്ല ഉങ്കൾക്ക് പൊട്ടലയങ്ങൾ നാങ്കൾക്ക്. 2015 മൂന്നാറിനെ മാത്രമല്ല കേരളത്തെ ആകെ വിറപ്പിച്ച് രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ സംഘടനകളാകെ നോക്കുകുത്തികളാക്കി തേയിലത്തോട്ടങ്ങളിലെ സ്ത്രീ തൊഴിലാളികൾ മുന്നിൽ നിന്ന് നയിച്ച സമരത്തിൽ ഉയർന്നുകേട്ട പ്രതിഷേധ സ്വരമായിരുന്നു ഇത്. ഒറ്റമുറി ലയത്തിൽ കാലങ്ങളായി ഉറങ്ങിയുണർന്നവരുടെ ശബ്ദം. 251 നിന്ന് ദിവസക്കൂലി 500 എത്തിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ആ സമരത്തെയാണ് നമ്മൾ പൊമ്പിളെ ഒരുമയെന്നും മൂന്നാറിലെ മുല്ലപ്പൂ വിപ്ലവമെന്നൊക്കെ പേരിട്ടു വിളിച്ചത്. ഒടുവിൽ നിലനിൽപ്പിനുവേണ്ടി മുതലാളിമാർ കൂലി കൂട്ടാമെന്നേറ്റു. എന്നാൽ 500 മാന്ത്രിക സംഖ്യയിൽ അതെത്തിയില്ല, പകരം 300 തട്ടിനിന്നു. ആ തുക 300 തന്നെ തുടരുകയാണ്. മാത്രമല്ല സമരകാലത്തിനപ്പുറമുണ്ടായിരുന്ന അതേ ജീവിത സാഹചര്യങ്ങളിൽ തന്നെ വീണ്ടും തുടരുന്നവരാണ് ഏറെയും. കണ്ണീരുപ്പ് കലർത്തി കുഴച്ചുണ്ടാക്കിയ മണ്ണിൽ ഒരു ജനത വീണ്ടും തോറ്റു. നേതാക്കളില്ലാത്ത സമരം. കമ്പനിയുടെ 10,000-ത്തിലധികം വരുന്ന തൊഴിലാളികളിൽ ഭൂരിഭാഗവും സ്ത്രീകൾ, ഏറെയും തമിഴ് സംസാരിക്കുന്ന ദളിതർ. സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്തവർ. മഴയത്തും വെയിലത്തും ജോലി, കുറഞ്ഞ കൂലി, കടക്കെണി. അങ്ങനെ യാതനകൾ താങ്ങാനാവാതെ വന്നപ്പോഴാണ് 4 മുമ്പ് അവർ സമരത്തിനിറങ്ങിയത്. പല പല എസ്റ്റേറ്റുകളിൽ നിന്ന് തുള്ളികളായി ഒഴുകിയെത്തിയ ആ സ്ത്രീകൾ മൂന്നാർ ടൌണിൽ ഒരു കടലാവുകയായിരുന്നു. വേദനകൾ തന്നെയായിരുന്നു മുദ്രാവാക്യങ്ങളായി പിറന്നതും. പിൻബലമായ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് അവരൊക്കെയും CPIയുടെയും CPMന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള തൊഴിലാളി യൂണിയനുകളിൽ അംഗങ്ങളായിരുന്നു. അതുകൊണ്ടുതന്നെ അവരുടെ ദേഷ്യം കൂടുതലും യൂണിയനുകളോടായിരുന്നു, യൂണിയൻ നേതാക്കളോടായിരുന്നു.